2019 ജനുവരി 17 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗ പേജിൽ ഡോക്ടർ അഞ്ജയിൽ രഘു തയ്യാറാക്കിയ ലേഖനം. സംവരണത്തിന്റെ നാനാർത്ഥങ്ങൾ. ഒരു കാലത്ത് താഴ്ന്ന ജാതിക്കാരെ ജാതി പറഞ്ഞാണ് സർക്കാർ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത്. ഇതുകാരണം അത്തരം വിഭാഗങ്ങൾ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും കൂടുതൽ പിന്നിലായി. ഈ വിഭാഗങ്ങളെ സാമൂഹ്യ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ജാതി പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട പിന്നോക്ക ജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നഷ്ടപ്പെട്ട പ്രാതിനിധ്യം തിരിച്ചു നൽകലാണ് സംവരണം വഴി ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. സാമൂഹ്യ നീതി ലഭ്യമാക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ വ്യത്യസ്ത പ്രദേശങ്ങളിലായി ഏർപ്പെടുത്തിയ സംവരണമാണ് കേരളത്തിലെ ഉദ്യോഗ നിയമനങ്ങളിൽ ഇപ്പോഴും തുടർന്നു വരുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഉയർന്ന ജാതി വിഭാഗങ്ങൾക്കായി സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണം സുപ്രീംകോടതിയും ഹൈക്കോടതിയും റദ്ദു ചെയ്ത അനവധി ഉദാഹരണങ്ങളുണ്ട്. ഈ കോടതി വിധികൾ കണക്കിലെടുക്കാതെയും ശാസ്ത്രീയമായ പഠനമോ ചർച്ചയോ കൂടാതെയുമാണ് ഇപ്പോൾ BJP ഗവൺമെന്റ് മുന്നോക്കക്കാർക്കായി സർക്കാർ സർവീസിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ജനസംഖ്യയുടെ 20% മാത്രം വരുന്ന മുന്നോക്ക ജാതി വിഭാഗങ്ങൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ 80% സ്ഥാനങ്ങൾ കൈവശം വച്ചിരിക്കുന്ന കൊടിയ അസന്തുലിതാവസ്ഥ നിലനിൽക്കുകയാണ്. ഇതിന്റെ ദുരന്തഫലം കൂടുതൽ വർദ്ധിപ്പിക്കുവാനേ ഈ നീക്കം ഉപകരിക്കൂ. മാത്രമല്ല, ഇത് ഇന്ത്യൻ സാമൂഹ്യ ഘടനയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയം ഇല്ല. കേരളത്തിലെ ഉദ്യോഗ സംവരണത്തിന്റെ ചരിത്ര പശ്ചാത്തലവും ഇന്നത്തെ സ്ഥിതിയും തുല്യനീതിയിലൂടെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ദീർഘദർശികളായ നമ്മുടെ ഭരണഘടനാ ശില്പികൾ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയത്. ജാതിയുടെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവേചനങ്ങളും ചരിത്രപരമായ അനീതികളും മൂലം അധികാരങ്ങളും സവിശേഷ അവകാശങ്ങളും വിവിധ ജനസമൂഹങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിൽ സംഭവിച്ചിട്ടുള്ള അസമത്വം പരിഹരിക്കുന്നതിനാണ് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ സംവരണ വ്യവസ്ഥ ഒരു നയമായ രൂപം കൊണ്ടത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഉദ്യോഗ രംഗത്ത് സാമുദായിക അസന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം ബ്രാഹ്മണാധിപത്യത്തിൽ നിലനിന്ന നിന്ദ്യമായ ജാതി വ്യവസ്ഥയെ തകർക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഫലമായി ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉയർന്നുവന്നു. രാജ്യഭരണത്തിൽ ജനസംഖ്യാനുപാതികമായ പങ്ക് പിടിച്ചുപറ്റുക എന്ന പൊതുലക്ഷ്യം ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഈ പ്രസ്ഥാനങ്ങളുടെ സംയോജിതവും ദീർഘവീക്ഷണത്തോടെയുമുള്ള ഇടപെടലുകൾ മൂലം മൈസൂർ, മദ്രാസ്, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ യഥാക്രമം 1921, 1936, 1937 കാലഘട്ടങ്ങളിൽ സംവരണം നടപ്പിലാക്കി. കൊച്ചി സംസ്ഥാനത്തെ സംവരണത്തിന്റെ പ്രാരംഭം 1926 കൊച്ചി ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ KT മാത്യു അവതരിപ്പിച്ച ഒരു പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നു. കൊച്ചി ദിവാനായിരുന്ന ഹെർബർട്ട് 1931 കാനേഷുമാരി അനുസരിച്ച് ജനസംഖ്യാനുപാതികമായി എല്ലാ ജാതി മതസ്ഥർക്കും സംവരണം ഏർപ്പെടുത്താനുള്ള ഒരു പദ്ധതി കൊച്ചി മഹാരാജാവിന് സമർപ്പിച്ചു. അന്ന് ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗമായിരുന്ന സഹോദരൻ അയ്യപ്പൻ 5 വർഷത്തേക്ക് പോലീസിലേക്ക് നായർ സമുദായക്കാരെയും ക്രിസ്തീയ സമുദായക്കാരെയും നിയമിക്കാൻ പാടില്ല എന്നൊരു പ്രമേയം 1931 മാർച്ച് 31 അവതരിപ്പിച്ചു. 1936 ഫെബ്രുവരി 11 VK കൃഷ്ണൻ കൊച്ചി രാജ്യത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയിൽ സഹോദരൻ അയ്യപ്പൻ നിർദ്ദേശിച്ച ഭേദഗതിയായ ഉദ്യോഗസ്ഥ നിയമനത്തിന് സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് എന്ന ഭേദഗതി അംഗീകരിച്ച് 1937 ജൂൺ 27 നടപ്പിലാക്കി.